ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്നവർ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഒരു ജീവിതവും കൂടെ സ്വപ്നം കണ്ടാണ് വരാറ്. പഠനം കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ജീവിതം തുടരാൻ കഴിയും എന്ന സ്വപ്നങ്ങളാണ് മിക്കവരും കാണുന്നത്. ചിലരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ചിലരുടേത് എവിടെയും എത്താറില്ല. ഓസ്ട്രേലിയയിലേക്ക് വിദ്യാർത്ഥികളായി എത്തിയ കുറച്ചുപേരുടെ അനുഭവങ്ങൾ SBS മലയാളം ചോദിച്ചറിയുന്നു. പലരും ഓസ്ട്രേലിയൻ ജീവിതത്തിന് തുടക്കമിടുന്നത് ഒരു ഞെട്ടലിലൂടെയാണ്. സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഈ വിദ്യാർത്ഥികളിൽ ചിലരിലെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അഡ്മിഷൻ ശരിയായി ഇവിടെ എത്തുമ്പോൾ എവിടെ താമസിക്കണം, ആർക്കൊപ്പം കൂട്ടുകൂടണം എന്ന കാര്യങ്ങൾ പോലും പലരെയും കുഴക്കാറുണ്ട്. അത്തരം ഒരു അനുഭവമാണ് സിഡ്നിയിലുള്ള ജ്യോതിഷ് കുര്യൻ ജോസഫ് പങ്കുവെക്കുന്നത്.
എല്ലാം ഒരു ലേണിംഗ് ചാലഞ്ച് തന്നെയായിരുന്നു ഇവിടുത്തെ ഈ സിസ്റ്റമായിട്ടൊന്ന് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നിയ ഈ താമസിക്കുന്നത് ഒക്കെ ഒരു ഇഷ്യൂ ആയിരുന്നു. താമസിക്കുന്നത് എവിടെ ആരോട് ചോദിക്കണം, എന്ത് ഇവിടെ നമ്മൾ ആരെ അറിയാത്തോണ്ട് ആരോടെ ചോദിക്കേണ്ട ചില കാര്യങ്ങൾ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒരു ഹേസി ആയിട്ടാണ് തോന്നിയത് എനിക്ക്. അപ്പം എവിടൊക്കെയാ എന്തുവാ റിലയബിൾ ഇൻഫർമേഷൻ കിട്ടുന്നതിന് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. തല വെക്കുന്നതൊക്കെ ശരിയാണോ അതോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലായിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഇത്രയും ചിന്തിച്ചില്ല ഇത്രയൊക്കെ സീരിയസ് ആവുമെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴത് അതിന്റെ ചില ന്യൂനമാനകളൊക്കെ നമ്മൾ മനസ്സിലായത്. എന്റെ കേസിൽ ഇച്ചിരി പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരുന്നു ഇങ്ങോട്ട് വരാനുള്ളത്. പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ട സാധനം എന്നാൽ ഞാൻ ഒരു കൺസൾട്ടൻസി വഴി വന്നത്. അപ്പം കൂടുതൽ അവരുടെ ഇൻഫർമേഷൻ എടുക്കുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത് ഐ ഷുഡ് ഹാവ് ഡൺ ഇൻ ടേംസ് ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എവിടെ അപ്രോച്ച് ചെയ്യേണ്ടതൊക്കെ അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു പലരെയും. പക്ഷെ ഞാൻ ആ ഇൻഫർമേഷൻ ഒന്നും ചോദിക്കാതെ വന്നതായിരുന്നു എന്റെ വലിയൊരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വന്ന പല സ്റ്റുഡൻസും അങ്ങനെ വന്നേക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നമ്മള് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മള് ക്ലോസ് ഡൗൺ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വരുന്ന അവസരങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. ഇൻ ടേംസ് ഓഫ് അക്കോമഡേഷൻ, ഇൻ ടേംസ് ഓഫ് ഒരു ജോലി, ടു സപ്പോർട്ട് യുവർ സെൽഫ്, അതൊക്കെ നമ്മൾ ആൾക്കാരോട് സംസാരിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു ക്രൂഷ്യലായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. ഇൻ ടേംസ് ഓഫ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ടും ബാക്കി ഇന്റർനാഷണൽ ആൾക്കാരുമായിട്ടും സംസാരിച്ചാലേ നമുക്കൊരു ഒരു ഇതുപോലത്തെ അവസരം കിട്ടത്തുള്ളൂ.
ഈ രാജ്യത്തെ ജീവിത ചെലവുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് സാംസ്കാരിക പ്രതിസന്ധികൾക്കൊപ്പമോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ ആണ്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ജീവിത ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയുന്ന ഏത് ജോലിയും ചെയ്യുക എന്ന മാനസികാവസ്ഥയിലേക്ക് ഇവരിൽ മിക്കവരും എത്തിച്ചേരും.
ജോലി ചെയ്യണോന്ന് മനസ്സിലാക്കി തന്നെ ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇൻ ടേംസ് ഓഫ് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ജോലിയും കൂടെ ആവണം എന്നൊക്കെ കാര്യം വരുമ്പം നമ്മൾ അതുപോലെ തന്നെ നോക്കണം ജോലിക്ക് വേണ്ടി. അത് കൂടുതലും കിച്ചൺ ഹാൻഡ് അതുപോലത്തെ ഏത് തരം ജോലി ചെയ്യാൻ റെഡി ആയിക്കണമെന്ന് ഉള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ വന്നത്. ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ഈ ഞങ്ങളുടെ ഈ കരിയർ പോർട്ടലിലൊക്കെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കരിയർ പോർട്ടലിൽ തന്നെ നോക്കാൻ തുടങ്ങി, അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിന്റെ അപ്പം നമ്മൾ ആദ്യം ഒന്ന് സെറ്റിൽ ആയിട്ട് തിരക്ക് നോക്കിയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ മനസ്സിലായി ഇറ്റ്സ് നോട്ട് സോ ഈസി, ഒരു ജോലി കിട്ടാൻ അത്ര ഈസി അല്ല. ബാക്കി എല്ലാ സ്റ്റുഡൻസും വരും ഒരുമിച്ച് വരുന്ന സമയമാണ്. അപ്പം നമ്മൾ വി ഹാവ് ടു ഒന്ന് സ്റ്റെപ്പ് അപ്പാർട്ട് ഫ്രം ദ ഗെയിം ചെയ്ത് തന്നെ നിൽക്കണമെന്ന് മനസ്സിലായി. അപ്പം ഏത് ഓപ്പർച്യൂണിറ്റി ആദ്യം വന്നാലും അങ്ങ് എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ തുടങ്ങി എൻ്റെ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ ഫണ്ട് റേസിംഗ് ആയിരുന്നു. ഈ ട്രെയിൻ സ്റ്റേഷന് മുമ്പിൽ വന്ന് ഈ മുമ്പിലൊക്കെ ഇങ്ങനെ ഈ ചില എന്തുവാ ചില ചാരിറ്റീസിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുക. അപ്പം ഒരു സെയിൽസ് പിച്ച് പോലും കൊടുത്ത് വിത്തിൻ 3 മിനിറ്റ്സ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് ഒരു അവരെ എന്തോ ആ ചാരിറ്റിയിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരു സൈസബിൾ കോൺട്രിബ്യൂഷൻ മന്ത്ലി, വെതർ ഇറ്റ് ബി സ്റ്റുഡൻസ് ഓർ വർക്കിംഗ് പീപ്പിൾ, അവരുടെ കയ്യിൽ നിന്നൊരു മന്ത്ലി ഡൊണേഷൻ കിട്ടാനുള്ള ഒരു ഒരു ചാരിറ്റിയായിരുന്നു ഇത്. അങ്ങനെ തുടങ്ങിയത്. പക്ഷെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വേറെ ജോലികൾ അപ്ലൈ ചെയ്തു. ദൈവകൃപയാൽ ഐ ഗോട്ട് വൺ ഇൻ ദ യൂണിവേഴ്സിറ്റി സെൽഫ്. യൂണിവേഴ്സിറ്റി തന്നെ ഒരു ജോലി കിട്ടി ഇപ്പം. പക്ഷെ അത് ഞാൻ എല്ലാ ദിവസവും ഒരു ഒരു ആവറേജ് ഒരു 3-4 റെസ്യൂമേഴ്സ് ഞാൻ അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഫണ്ട് റേസിംഗ് ജോലി ചെയ്യുന്നോണ്ട് സൈഡ് ബൈ സൈഡ് ചെയ്യുന്നോണ്ട് തന്നെ ഐ ഡിഡ് ഞാനൊരു ഒരു 4 മന്ത്സോളം ചെയ്തു അത് ആ ജോലി. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ഒരു അവസരം കിട്ടി. ഇങ്ങനെ
ദുബായിൽ നിന്ന് മെൽബണിലേക്ക് ആർക്കിടെക്ചർ പഠിക്കാനായി എത്തിയ അർച്ചനയും ചിലവിന്റെ കാര്യത്തിൽ ജ്യോതിഷന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു.
ഫസ്റ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞത് ഞാൻ നോട്ടീസ് ചെയ്തത് ഇവിടെ വരുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഫൈനാൻസിലാണ് അവർക്ക് വിഷമമുണ്ടാവുക. കാരണം നമ്മൾ റുപ്പീസിലാണല്ലോ നാട്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിവിടെ ഡോളേഴ്സ് വരുമ്പോൾ എക്സ്പെൻസ് വളരെ കൂടുതലാണ്, സ്പെഷ്യലി മാസ്റ്റർ ഡിഗ്രീന്. അപ്പം അത് എല്ലാവരും ഇവിടെ എത്തിയിട്ടാണ് പിന്നെ അത് കോപ്പ് ചെയ്യാൻ വേണ്ടി കുറെ പാർട്ട് ടൈം ജോബ് ഒക്കെ അന്വേഷിക്കും. പക്ഷേ സ്റ്റിൽ അതിലൊക്കെ കുറെ വിഷമമുണ്ട്, കാരണം യൂണിവേഴ്സിറ്റിയും ജോബും ഒക്കെ ഹാൻഡിൽ ചെയ്യും, കുറെ സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ജോബ് കിട്ടാനൊക്കെ കുറച്ച് വിഷമാണ്. എല്ലാവരും വിചാരിക്കും ഇവിടെ വന്ന് ആപ്ലിക്കേഷൻ കൊടുത്താൽ അപ്പം തന്നെ ജോലി കിട്ടും, അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പൊ ആ എക്സ്പെക്ടേഷൻ, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാന്നുള്ള എക്സ്പെക്ടേഷൻ ഇവിടെ വരുവാണെങ്കിൽ കുറെ ആൾക്കാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജോലി കിട്ടിയത് നല്ലത്, പക്ഷെ പിന്നെ ഏത് ജോലി ചെയ്യാനും ഇവിടെ റെഡി ആയിട്ട് വരണം. ആ പ്രൊഫഷനിൽ തന്നെ ആയിരിക്കണല്ലോ, ഏത് പാർട്ട് ടൈം ജോബ് ആയിട്ട് ചെയ്താലും അത് എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യും. അപ്പം അത് എല്ലാവരും ഇവിടെ എന്താ പറയണ്ട, നല്ല വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ സെയിം നമ്മൾ ചെയ്യുന്ന കോഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് ആദ്യം ഒന്നും കിട്ടണമെന്നില്ല. അപ്പൊ അതിൽ കുറെ ആൾക്കാർക്ക് എന്താണ് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജോബ് കിട്ടിയ അത് നല്ലതാണ്, ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇവിടെ നല്ലതാണ്. ഇപ്പം ഞാൻ വന്നപ്പം ഫിനാൻഷ്യലി ഇറ്റ് ഈസ് കുറച്ച് വിഷമമാണ്, ബിക്കോസ് എന്റെ കോഴ്സ് തന്നെ കുറെ എക്സ്പെൻസ് വരുന്നുണ്ട്. അതർ ദാൻ ഫീസ്, ആർക്കിടെക്ചർ ചെയ്യുകയാണെങ്കിൽ കുറെ എക്സ്ട്രാ എക്സ്പെൻസസ്, ലൈക്ക് നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കാനും അതിന്റെ എന്താ പറയുക മോഡൽ മേക്കിംഗ് എല്ലാത്തിനും എക്സ്ട്രാ പൈസ ഇവിടെ കൊടുക്കണം, ഫീസും ലിവിങ് കോസ്റ്റ് അല്ലാതെ. അപ്പം അതൊന്നും ഞാൻ ഇനീഷ്യലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ആൻഡ് അത് നമ്മളെ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് ഇവിടുത്തെ ഓരോന്നിന്റെയും കോസ്റ്റ്. സോ അതിൽ എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷെ നൗ നെക്സ്റ്റ് സെമസ്റ്റർ പിന്നെ എന്റെ കോഴ്സ് കുറച്ച് ഇന്റൻസ് ആയതുകൊണ്ട് പാർട്ട് ടൈം ചെയ്യാനും എനിക്ക് പറ്റിയില്ല. എനിക്ക് അറ്റ് ഫുൾ ടൈം ക്ലാസ്സസ് ഉണ്ടാവും രാത്രി വരെ.
പഠനത്തിന്റെ തിരക്കുകൾ കാരണം കോഴ്സ് തുടങ്ങി 7 മാസം ജോലിയൊന്നും ചെയ്യാൻ അർച്ചനയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അടുത്ത വെക്കേഷനിൽ എന്തെങ്കിലും ജോലി കണ്ടെത്തിയേ കഴിയുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് അർച്ചന.
വെക്കേഷനിൽ മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വെക്കേഷനിൽ ഞാൻ ചെയ്തില്ല, പക്ഷേ നെക്സ്റ്റ് വെക്കേഷൻ ഓൺവേർഡ്സ് എനിക്ക് ജോലി നോക്കിയേ പറ്റൂ.
ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ് സിഡ്നിയിലെ പോൾ ജോജോണിയുടേത്. ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് 11 വർഷമായെങ്കിലും ഇപ്പോഴും പുതിയ കോഴ്സുകൾ ചെയ്ത് സ്റ്റുഡന്റ് വിസയിൽ തന്നെ ജീവിക്കുകയാണ് ഇദ്ദേഹം. ഏജന്റിന് പറ്റിയൊരു പിഴവ് കൊണ്ട് പെർമനന്റ് റെസിഡൻസി കിട്ടാതെ പോയ ഒരു കഥയാണ് പോൾ പറയുന്നത്.
ഏറ്റവും ഉണ്ടായിരുന്ന പ്രശ്നം വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ അഡ്വൈസും ഏജന്റുമാർ തരുന്ന അഡ്വൈസ് അല്ലേ. ഏജന്റുമാർ അവിടെ നമുക്ക് തരുന്ന, നമ്മുടെ അടുത്ത് പറയുന്നതും ഇവിടെ കിട്ടുന്നതും ഡിഫറെന്റ് ആണ്. ഇപ്പൊ അവര് നമ്മളെടുത്ത് പറയുമ്പോൾ ഇത് ഒരു ഓസ്ട്രേലിയൻ വിസ എന്ന് പറയുന്ന കമോഡിറ്റി ആണ്. അവിടെ അവര് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി അവർ അതിനെ കുറിച്ച് പലതും പറയും, പല നക്ഷത്രങ്ങളും കെട്ടും അതിന്റെ പുറത്ത്. ആ അങ്ങനത്തെ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോഴ്സിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ പുറത്തോട്ടൊക്കെ വരുമ്പോ ഇത്രയും ലോണൊക്കെ എടുത്ത് ആണല്ലോ ആൾക്കാർ വരുന്നത്. ഞാൻ തന്നെ ഒരുപാട് ലോണൊക്കെ എടുത്താണ് ആ സമയത്തൊക്കെ വരുന്നത്. അപ്പൊ ഈ ലോണൊക്കെ എടുത്ത് വരുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഇവിടെ വന്നിട്ട് പഠിത്തം കഴിഞ്ഞ് PR അങ്ങനത്തെ ഓപ്ഷൻസ് കണ്ടുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാശ് മുടക്കി വരേണ്ട കാര്യമില്ല. കാരണം ഇതേ ഓഡിയൻറിയറിംഗ് ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ ഇതേ സോഫ്റ്റ്വെയർസ് എന്നൊക്കെ പറഞ്ഞ് ഇന്റർനെറ്റിൽ കിട്ടും. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ നമുക്കിത് പഠിക്കാം. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം വെച്ചാൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ 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 ഒരു ജോലി, ഇവിടെ ഒരു PR, ഇവിടെ ഒരു സെറ്റിൽമെന്റ്, അതൊക്കെ ഉദ്ദേശിച്ചാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് ശരിക്കും ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡാണ്. നമുക്ക് റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്നത്. ഈ ഒരു ചോദ്യത്തിന് ഞാൻ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഏജന്റ് പറഞ്ഞു, അവിടുത്തെ ഏജന്റ് പറഞ്ഞത് ഇവിടെ വന്ന് ഒരു കൊല്ലം പഠിച്ചു കഴിഞ്ഞ് ഓഡിയൻ എഞ്ചിനീയറിംഗിന് ഇവിടുത്തെ പോയിന്റ്സ് ഉണ്ട്, ഒരു കൊല്ലം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ തന്നെ നിങ്ങൾക്ക് PR പേപ്പർസ് ഇടാം എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനാണ് അപ്പൊ അതിന് അപ്പൊ അതും കൂടെ മനസ്സിൽ കണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് എനിക്ക് ഓഡിയൻ ഇഷ്ടമാണ്, അത് പേഴ്സണൽ ലൈക്കാണ് അതിന്റെ. പക്ഷെ അതിന്റെ ഇത്രയും കാശ് മുടക്ക് വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ PR മനസ്സിൽ കാണുമല്ലോ, മനസ്സിൽ കണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിനേക്കാണ് മനസ്സിലാക്കിയത് ഓസ്ട്രേലിയയില് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്ക് പോയിന്റ്സ് ഇല്ല. ഇപ്പൊ ഒരു ഫിലിം ഡയറക്ഷൻ ആണെങ്കിലും ഒരു ഒരു മീഡിയ ആണെങ്കിലും അവർക്കൊന്നും പോയിന്റ്സ് ഇല്ല. അതിനിവിടെ വന്നിട്ടാ മനസ്സിലാക്കിയേ. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാല് ഇപ്പൊ 11 കൊല്ലമായി, ഇപ്പോഴും എനിക്ക് വേറെ കിട്ടില്ല.
എന്നാൽ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അനുവദനീയമായ ജോലി സമയങ്ങളിൽ തന്നെ ഒട്ടേറെ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇദ്ദേഹം.
ഞാൻ നീണ്ട ലിസ്റ്റ് ഉണ്ട് എന്റെ അടുത്ത്. ഞാൻ പെട്രോസ്റ്റേഷനാണ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺക്രീറ്റ് പണിക്ക് പോയിട്ടുണ്ട്, ബ്രിക്ക് ലൈനിങ്ങിന് പോയിട്ടുണ്ട്, കാർ വാഷിൽ പോയിട്ടുണ്ട്,
കൊറിയർ കമ്പനിയിൽ ഡോക്യുമെന്റായിട്ട് പോയിട്ടുണ്ട്. ഫോർക്ലിഫ്റ്റ് ഡ്രൈവർ ആയിരുന്നു, ട്രാഫിക് കൺട്രോളർ ആയിരുന്നു. പിന്നെ ഒരു 10-14 മാസം ഞാൻ ഓസ്ട്രേലിയ വിക്ടോറിയ NSW ബോർഡറിലെ ഫ്രൂട്ട് പിക്കിങ്, പൈൻ പ്ലാന്റിങ് അങ്ങനെ പോയി. പിന്നെ കുറെ നാള് സെയിൽസ് ആയിരുന്നു, ഡോർ ടു ഡോർ സെയിൽസ് ആയിരുന്നു. അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ചെയ്ത് പോവാം, ലോകമേ തറവാടെന്ന് പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ചെയ്ത് പോവാം. പക്ഷെ അതിനെ കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും നമ്മൾ തള്ളിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലേ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് പേര് തകർന്നു പോയിട്ടുണ്ട്. എന്റെ അറിയാവുന്ന കൂട്ടുകാരുണ്ട്, ചേച്ചിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ. കാരണം അവര് ആ പോയിന്റിലൊക്കെ വരും. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഉറപ്പില്ലാതെ പണിയുടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഒന്നും എത്താതെ ആകുമ്പോ വേറൊരു സ്റ്റേജ് വരുമല്ലോ നമ്മുടെ. ഞാൻ എന്താ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല, വാക്കുണ്ട് എന്തോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആ സ്റ്റേജിലൊക്കെ എത്തിയ ആൾക്കാർ ഭയങ്കര റോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുത്ത് അങ്ങനെ തകർന്നു പോയ സംഭവങ്ങളുണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ, നമ്മുടെ മലയാളികളില്.
അതേസമയം സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തുകയും പഠനം പൂർത്തിയാക്കിയ ശേഷം കുറെ വർഷങ്ങളായി ബാലററ്റിൽ ഡെന്റൽ ക്ലിനിക് നടത്തുകയും ചെയ്യുന്ന ഡോക്ടർ ജിൻസ് ജേക്കബ് ആദ്യ ദിവസങ്ങളിലെ കൗതുകങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു.
എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്നെ, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എന്നെ ഒരു എയർപോർട്ടിൽ നിന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ നിങ്ങൾ എന്നെ പിക്കപ്പ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഇവിടെ ഇവിടെ അറിയുന്ന ആരും അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ഓഫീസർ വന്ന് എന്നെ പിക്ക് ചെയ്തു, ഒരു മെൽബണിലുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി, ടെമ്പററി അക്കോമഡേഷനിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ അവിടെ ഐ വാസ് വാച്ചിങ് ടി വി. അപ്പൊ അന്ന് ഈവനിങ്ങിൽ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്നൊരു സ്കൂളിന്റെ അഡ്വർട്ടൈസ്മെന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരു somebody is going around the school and asking some primary school kids, you know, ningal valudaambo ningal kaaraano, what do you want to be? Appo I little kids ekk ingane enitte nadu, you say, oh, some people they hand up, I want to be a plumber, I want to be an electrician, I want to be a paramedic, you know. And coming from India, you know, nammade oru aspirations ellavarum doctor engineer avanayittu aagrahichu. Ende situation adayirunnu, angane all aspirations eppol vannayirunnu. അത് വരുമ്പോ നമ്മളത് കണ്ടപ്പോ വെരി ഡിഫറെന്റ്, അറ്റ്ലീസ്റ്റ് കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ തന്നെ വോണ്ട് ബി എ ഡോക്ടർ എഞ്ചിനീയറിംഗ്. അപ്പോ ഈ ഒരു കൺട്രിയിൽ എന്റെ അന്ന് അതാണ്ട് ആദ്യത്തെ കൾച്ചറൽ ഷോക്ക്.
പഠന സമയത്ത് ഒട്ടേറെ ചെറിയ ജോലികൾ ചെയ്യേണ്ടി വന്നെങ്കിലും അതിനെ ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവങ്ങളായിട്ടാണ് ഡോക്ടർ ജിൻസ് കാണുന്നത്.
എന്റെ പേരന്റ്സ് ആക്ച്വലി ഗ്രാജുവേഷൻ ടൈം വരെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഫൈനാൻഷ്യലി ആയാലും എല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ജോലി ചെയ്തു, ഒരു വർഷം രണ്ട് വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തു. അതപ്പോ അത്യാവശ്യം ഒരു സർവൈവ് ചെയ്യാനുള്ള ഏർണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വരുമ്പോ വീണ്ടും യു ആർ ഡിപെൻഡിങ് ഓൺ ദം. അപ്പൊ അവര് നാട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്താലാണ് അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇനി അവരെ ബേർഡൻ ചെയ്യാൻ പറ്റത്തില്ല ഫൈനാൻഷ്യലി ആയാലും എന്ന് വിചാരിച്ചിട്ട്. അപ്പോ ഓരോ പാർട്ട് ടൈം ജോബ്സിന് കാരണം എന്റെ ഫീൽഡിലാണെങ്കിലും ഞാൻ ഡെന്റിസ്റ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എക്സാംസ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ അപ്പോ എനിക്ക് ആ ഒരു അതിലൊരു സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഐ ഹാവ് ടു ഡു സം ഓഡ് ജോബ്സ്. അപ്പോ എല്ലാ ചെറിയ ചെറിയ ജോലികളും ചെയ്തിട്ടുണ്ട്. നാട്ടിൽ കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ആളുകളായിട്ടൊക്കെ കുറച്ചുകൂടെ മിംഗിൾ ചെയ്യാനും അവരുടെ കൾച്ചറെ കുറിച്ച് കുറച്ച് അറിയാനും it helps me to develop my interpersonal skills and ഒത്തിരി ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം നാട്ടിലൊന്നും അങ്ങനെ ആയിരുന്ന സമയത്ത് ഇതുപോലെയുള്ള ജോലികളൊന്നും എന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു. എന്റെ ഫ്യൂച്ചറിൽ ഞാൻ ഡെന്റിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷവും പേഷ്യൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നതിന് ആ ജോബിൽ നിന്നുള്ള എക്സ്പീരിയൻസും ആ കൾച്ചറൽ ഇൻഡിഫറൻസ് വിത്ത് ഓസ്ട്രേലിയൻ കൾച്ചർ അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതേ അഭിപ്രായം തന്നെയാണ് അർച്ചനയ്ക്കുമുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ജോലികൾ ഭാവിയിൽ മറ്റു ജോലികൾക്ക് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അർച്ചന.
നാട്ടിന്ന് ഇപ്പം നാട്ടിൽ ആ ഒരു കൾച്ചർ ഇല്ല ഏത് ജോലിയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ല, എന്ത് ജോലി ചെയ്ത് എല്ലാത്തിലും ഇൻവോൾവും ആക്റ്റീവും ആവുന്ന ആൾക്കാരാണ് ഇവിടെ അവർ പ്രിഫർ ചെയ്യുക. അത് ഏത് ജോലി ആയാലും അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഏത് ജോലി ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി ടു ബി സ്മാർട്ട്, അതിനൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇവിടുത്തെ സൊസൈറ്റി. സോ അത് ഞാൻ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്.
വിദ്യാർത്ഥിയായി ഇവിടെ എത്തുമ്പോൾ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ഓസ്ട്രേലിയൻ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാർത്ഥി ജീവിതം നല്ലൊരു ചവിട്ടുപടിയായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് ഇവരെല്ലാം.